പ്രിയമുള്ളവരെ, നാം ഈ ദിവസങ്ങളിലെ ആവർത്തന പുസ്തകത്തോടൊപ്പം മർക്കോസിന്റെ സുവിശേഷമാണല്ലോ നമ്മളെ ധ്യാനിച്ചു വന്നത്. ഇന്ന് മുതൽ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുവാനായിട്ട് തുടങ്ങുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിന് ഒരു ചെറിയ മുഖവുര വായനയ്ക്ക് മുൻപേ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വായന ഭാവി ശരിക്കും മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കുമല്ലോ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചും നാല് സുവിശേഷകന്മാരാ എഴുതിയിട്ടുള്ളത്. ഇതിൽ ഓരോ സുവിശേഷകന്മാരും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും പഠിപ്പിക്കലിന്റെയും ഓരോ വശങ്ങൾ എംഫസൈസ് കൊടുക്കുന്നതായിട്ട് കാണാം. മത്തായി യേശുക്രിസ്തുവിന്റെ രാജ്യത്വത്തിന് ഊന്നൽ നൽകുന്നു. യേശു യഹൂദന്മാരുടെ രാജാവ്. മർക്കോസ് യേശുക്രിസ്തുവിനെ ഒരു ദാസൻ എന്ന നിലയിൽ പരിചയപ്പെടുത്തുന്നു. പിതാവായ ദൈവത്തിന്റെ ഹിതം ഭൂമിയിൽ ചോദ്യം ചെയ്യാതെ അനുസരിക്കാനായിട്ട് വന്ന ഒരു ദാസൻ. ലൂക്കോസ് സുവിശേഷകൻ യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനായിട്ട് അവതരിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് താന് ഊന്നൽ നൽകുന്നു. യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് ഊന്നൽ നൽകുന്നു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ലൂക്കോസ് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് എംഫസിസ് നൽകുന്നു. ഒരു ജാതിയനായിരുന്നു ലൂക്കോസ്, വിജാതിയനായിരുന്നു. ആ ലൂക്കോസ് ആണ് ഇതിന്റെ എഴുത്തുകാരൻ. പൗലോസിന്റെ യാത്രകളിൽ അവനെ അനുഗമിച്ച ലൂക്കോസ് ഒരു വൈദ്യനും ഒരു ചരിത്രകാരനുമായിരുന്നു. യേശുക്രിസ്തു സാക്ഷാൽ മനുഷ്യപുത്രനാണെന്ന് വെളിപ്പെടുത്തുവാൻ അവന്റെ വംശാവലി ആദാം വരെ ലൂക്കോസ് ദീർഘിപ്പിക്കുന്നു. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ യോഹന്നാൻ സ്നാപകന്റെയും യേശുവിന്റെയും ജനന വിവരം വിശദമായി ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. അക്കാലത്തെ ചരിത്ര പശ്ചാത്തലം, യേശുവിന്റെ ബാല്യകാല ചരിത്രവും ഒക്കെ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ലൂക്കോസ് നൽകുന്നു. യേശു ചെയ്ത പല അത്ഭുത പ്രവൃത്തികളുടെയും വിവരണം ശ്രദ്ധിച്ചാൽ ഒരു വൈദ്യൻ എന്ന നിലയിലുള്ള ലൂക്കോസിന്റെ നിരീക്ഷണ പാടവം തെളിയുന്നുണ്ട്. യഹൂദന്മാർ അല്ലാത്തവരെ ഉദ്ദേശിച്ചാണ് ലൂക്കോസ് തന്റെ സുവിശേഷം എഴുതിയത്. യഹൂദ മതത്തിന് അപ്പുറത്ത് ഒരു യൂണിവേഴ്സൽ വ്യൂ നാം ഈ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യഹൂദനായ മത്തായി യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാമിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു യൂണിവേഴ്സൽ വ്യൂ എന്ന നിലയിൽ ലൂക്കോസ് യേശുവിന്റെ വംശാവലി ആദാം വരെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ആദാമിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയാം. യഹൂദ മതം സ്ത്രീകൾക്ക് താണസ്ഥാനം നൽകുമ്പോൾ ഒരു യൂണിവേഴ്സൽ വ്യൂ എന്ന നിലയില് സ്ത്രീകൾ യേശുവിനെ ശുശ്രൂഷിച്ച കാര്യവും പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ തൈലം പൂശിയതും മാർത്തയും മറിയയും ചേർന്ന് യേശുവിനെ തങ്ങളുടെ വീട്ടിൽ സൽക്കരിച്ചതും ലൂക്കോസ് സുവിശേഷം രേഖപ്പെടുത്തുന്നു. പുറജാതിക്കാരോട്, ആലംബഹീനരോട്, രോഗികളോട്, ശിശുക്കളോട്, സ്ത്രീകളോട്, പിശാച് ബാധിച്ചവരോടൊക്കെ സ്നേഹത്തോടെ ദയയോടെ ഇടപെടുന്ന കർത്താവിനെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നത്. ലൂക്കോസ് സുവിശേഷത്തിന്റെ ലക്ഷ്യം യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ഒരു വിവരണം നൽകി യേശു ക്രിസ്തു പരിപൂർണ മനുഷ്യപുത്രനാണെന്നും ചരിത്ര പുരുഷനാണെന്നും തെളിയിക്കുക. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വവും യേശു ക്രിസ്തു ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ, ചരിത്ര പുരുഷനാണെന്നും തെളിയിക്കുക. അതാണ് ഈ സുവിശേഷത്തിന്റെ ലക്ഷ്യം. ഇത് എഴുതപ്പെട്ടതായ ഉദ്ദേശം AD 60 ഈ പുസ്തകം റോമിൽ വെച്ച് എഴുതപ്പെട്ടു. ഈ പുസ്തകത്തിന്റെ താക്കോൽ വാക്ക് ലൂക്കോസിന്റെ സുവിശേഷം 19:9-10 വാക്യങ്ങളിൽ, കാണാതെ പോയതിനെ തിരഞ്ഞേ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇതിന്റെ വായനയും പ്രബോധനങ്ങളും കേൾവിക്കാർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വം. ഇന്ന് മാർച്ച് 18. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം 31-32 അധ്യായങ്ങളും ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:1-23 വരെയുള്ള വാക്യങ്ങളും. വായിക്കുന്നു ആവർത്തന പുസ്തകം 31. മോശ ചെന്ന് ഈ വചനങ്ങൾ എല്ലാ ഇസ്രായേലിനെയും കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞതെന്തെന്നാൽ, എനിക്ക് ഇപ്പോൾ 120 വയസ്സായി. ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. യഹോവ എന്നോട് ഈ ഓർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നുപോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളി ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നുപോകും. താൻ സംഹരിച്ചു കളഞ്ഞ അമോന്യ രാജാക്കന്മാരായ സീഹോനോടും ഓഗിനോടും അവരുടെ ദേശത്തോടും ചെയ്തതുപോലെ യഹോവ ഇവരോടും ചെയ്യും. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യവുമുള്ളവരായിരിക്കും. അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രയേലും കാണിക്കെ അവനോട് പറഞ്ഞതെന്തെന്നാൽ, ബലവും ധൈര്യവുമുള്ളവനായിരിക്ക. യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോട് കൂടെയിരിക്കും. നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രയേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ച് മോശ അവരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഏഴേഴ് സംവത്സരം കൂടുമ്പോൾ ഉള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രയേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലിയരും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടു പഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചുകൂട്ടണം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കിൽ വന്ന് നിൽപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിങ്കിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കിൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിനുമീതെ നിന്നു. യഹോവ മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായിത്തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രയേൽ മക്കളെ പഠിപ്പിക്കാം. ഇസ്രയേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്ന് തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ചെന്നെ കോപിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശ അന്ന് തന്നെ ഈ പാട്ടെഴുതി ഇസ്രയേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയോട്, ബലവും ധൈര്യവുമുള്ളവനായിരിക്ക. ഞാൻ ഇസ്രയേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോട് കൂടെയിരിക്കും എന്ന് അരുളി ചെയ്തു. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പിൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവവും ദുഷാഢ്യവും എനിക്കറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ. എന്റെ മരണശേഷം എത്ര അധികം. നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവീൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കും. എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കും എന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറിക്കളയുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവർത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. ആവർത്തന പുസ്തകം 32. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞു പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികൾ ഒക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു, അവർ അവന്റെ മക്കളല്ല, സ്വയകളങ്കമത്രേ. വക്രതയും കോട്ടവുമുള്ള തലമുറ, ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻതലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്ക. നിന്റെ പിതാവിനോട് ചോദിക്ക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രയേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബ് അവന്റെ അവകാശവും ആകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു. അവനെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി. നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാഷാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. നീ ദ്രാക്ഷാരക്തമായ വീഞ്ഞു കുടിച്ചു. യെശുരോനോ പുഷ്ടിവെച്ചുതച്ചു. നീ പുഷ്ടിവെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ തെറ്റിച്ചു, തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. അവർ അന്യദൈവങ്ങളാൽ അവനെ ക്രുദ്ധിപ്പിച്ചു, മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവർ ദുർഭൂതങ്ങൾക്ക്, ദൈവമല്ലാത്തവയ്ക്ക്, തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവൻ നൂതനമായി ഉദ്ഭവിച്ച നവീന മൂർത്തികളത്രെ. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ച് നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നുകളഞ്ഞു. യഹോവ കണ്ട് അവരെ തള്ളിക്കളഞ്ഞു, തന്റെ പുത്രി പുത്രന്മാരോടുള്ള നീരസത്താൽ തന്നെ. അവൻ അരളി ചെയ്തത്, ഞാൻ എന്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നേരില്ലാത്ത മക്കൾ. ദൈവമല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എരിവ് വരുത്തി. മിഥ്യാമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമല്ലാത്തവരെ കൊണ്ട് അവർക്ക് എരിവ് വരുത്തും. മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം കത്തും. ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും. എന്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും. അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും, ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും. മൃഗങ്ങളുടെ പല്ലും പന്നകങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിൽ അയക്കും. വീഥികളിൽ വാളും അറകളിൽ ഭീതിയും. യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഹരിക്കും. ഞങ്ങളുടെ കൈ ജയം കൊണ്ട് യഹോവയല്ല ഇതൊക്കെയും ചെയ്തത് എന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ ശങ്കിച്ചിരുന്നെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞ് മനുഷ്യരിൽ നിന്ന് അവരുടെ ഓർമ്മയില്ലാതാക്കുമായിരുന്നു. അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. ഹാ, അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവരുടെ പാറ അവരെ വിറ്റുകളയുകയും യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല, അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. അവരുടെ മുന്തിരിവള്ളി സോദോം വള്ളിയിൽ നിന്നും ഗൊമോറ നിലങ്ങളിൽ നിന്നുമുള്ളത്. അവരുടെ മുന്തിരിപ്പഴം നഞ്ചും മുന്തിരിക്കുല കയ്പുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിൻ വിഷവും മൂർഖന്റെ കാളക്കൂടവും ആകുന്നു. ഇത് എന്റെ അടുക്കൽ സംഗ്രഹിച്ചും എന്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ? അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എന്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു. അവർക്ക് ഭവിപ്പാനുള്ളത് ബദ്ധപ്പെടുന്നു. യഹോവ തന്റെ ജനത്തെ ന്യായം വിധിക്കും. അവരുടെ ബലം ക്ഷയിച്ചുപോയി. ബദ്ധനും സ്വതന്ത്രനും ഇല്ലാതെയായി കണ്ടിട്ട് അവൻ സ്വദാസന്മാരെ കുറിച്ച് അനുദിപ്പിക്കും. അവരുടെ ബലികളുടെ മേധസ്സ് തിന്നുകയും പാനീയ ബലിയുടെ വീഞ്ഞു കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവൻ അരളി ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണേ. എന്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എന്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഹതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എന്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും. എന്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. ജാതികളെ, അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ. അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലി കേൾപ്പിച്ചു. മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. അന്നു തന്നെ യഹോവ മോശയോട് അരളി ചെയ്തത്, നീ എരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രയേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തേക്ക് നോക്കി കാണുക. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹ ജലത്തിങ്കൽ ഇസ്രയേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രയേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കേയില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:1-23 വാക്യങ്ങൾ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കുക കൊണ്ട് നിനക്കും ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെക്കരിയാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലീഷബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. എലീഷബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയവരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലീഷബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്നു പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രയേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സെക്കരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി.
പ്രിയമുള്ളവരെ, നാം ഇന്ന് വായിച്ചു കേട്ട ആവർത്തനങ്ങൾ 31-32 അധ്യായങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ പ്രധാന രണ്ട് വ്യക്തികളെ കുറിച്ചാണ് കാണുന്നത്. മോശ എന്ന നായകനും സെഖര്യാവ് എന്ന പുരോഹിതനും മരണം എന്ന യാഥാർത്ഥ്യത്തെ വലിയ ചാരിതാർത്ഥ്യത്തോടെ ധൈര്യത്തോടെ അഭിമുഖീകരിച്ച ഒരു ദൈവഭൃത്യനായിരുന്നു മോശ. സെഖര്യാവിനെ കുറിച്ച് നാം വായിക്കുന്നത് അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി എന്നാണ്. ദൈവം തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഒരു നായകൻ എന്ന നിലയിൽ പൂർണമായി തികച്ചു എന്ന സംതൃപ്തിയും ഉറപ്പും തന്റെ അന്ത്യസമയത്ത് മോശയ്ക്കുണ്ടായിരുന്നു. ഇസ്രായേലിനെ നയിപ്പാൻ യോശുവ എന്ന ശക്തനായ ഒരു നായകനെ താൻ വളർത്തിയെടുത്തു. ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. ജനം ദൈവത്തെ സേവിക്കേണ്ടതിന്റെ ആവശ്യകത താൻ പിന്നെയും ഊന്നി പറഞ്ഞു. ന്യായപ്രമാണത്തെ കുറിച്ച് ആവർത്തനം 32:4 മോശ പറയുന്നത്, ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു. ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിലും വിശേഷിച്ച് ഒരു പിൻതലമുറയെ വളർത്തിയെടുക്കുന്ന കാര്യത്തിലും നാം എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്. നാം എടുത്ത ദൈവവചനത്തെയും നാം പിൻപറ്റുന്ന വിശ്വാസത്തെയും നമ്മുടെ ശുശ്രൂഷയെയും പിന്തുടരുവാൻ ശക്തരായ ഒരു പിൻതലമുറ നമുക്കുണ്ടോ? ബലവും ധൈര്യമുള്ളവനായിരിക്കാൻ പേടിക്കരുത്, ഭ്രമിക്കരുത് എന്ന് മോശ യോശുവയോടും ഇസ്രായേൽ ജനത്തോടും പല പ്രാവശ്യം പറയുന്നതായി നാം കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദൂതൻ സെഖര്യാവിന് പ്രത്യക്ഷനാകുമ്പോൾ ഭയപ്പെടേണ്ട എന്ന ദൂത നൽകുന്നത്. ഭയപ്പെടേണ്ട എന്ന ദൂത 365 പ്രാവശ്യം വേദപുസ്തകത്തിലുണ്ട്. 365 ദിവസങ്ങളുള്ള ഒരു വർഷത്തിലെ ഓരോ ദിവസങ്ങളിലേക്കും ഭയപ്പെടേണ്ട എന്നൊരു വാക്തത്വ ദൈവവചനത്തിന് നമുക്ക് നൽകുവാനുണ്ട്. ലോകത്തിലെ പല കാര്യങ്ങളും നമ്മെ ഭയവിഹലരാക്കുന്നതാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ പടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മരണ നിഴലിൽ താഴ്വരയിൽ ഒരു ഭക്തന് ഭയപ്പെടാനില്ല. ഭയപ്പെടേണ്ട എന്ന ദൈവവചനത്തിന്റെ പ്രബോധനം ഇന്ന് രാവിലെ നമുക്ക് ധൈര്യം നൽകട്ടെ. ആവർത്തനം 32:8-14 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനതയോടുള്ള ദൈവത്തിന്റെ സ്പെഷ്യൽ കെയർ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെങ്കടൽ വിഭാഗിച്ച് അവർക്ക് മുൻപേ വഴി നടക്കുന്ന ദൈവം അന്നും ഇന്നും തന്റെ മക്കൾക്ക് മുൻപേ നടക്കുന്നു എന്നത് ഇന്ന് രാവിലെയും നമുക്ക് ധൈര്യം പകരുന്ന വാക്കുകളാണ്. മുൻപേ ഞാൻ ഓർപ്പിച്ചതുപോലെ പുരോഹിതനായ സെഖര്യാവിനെ കുറിച്ച് നാം വായിക്കുന്നത്, അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഏത് മനുഷ്യനും ഒരു അന്ത്യമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിച്ച വേല തികച്ചു എന്ന സംതൃപ്തിയോടെ കടന്നു പോകുവാൻ മോശയെ പോലെ, സെഖര്യാവിനെ പോലെ, പൗലോസിനെ പോലെ നമുക്ക് കഴിയുമോ? യേശുക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ എന്ന ശക്തനായ ഒരു പ്രവാചകനെ, ഒരു പ്രസംഗകനെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ, വളർത്തിയെടുക്കുവാൻ നീതിയുള്ളവനും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവനായി നടന്നവനായ സെഖര്യാവിന് കഴിഞ്ഞു. ചട്ടങ്ങളും വിധികളും പഠിപ്പിച്ച മോശയ്ക്ക് അതുപോലെ ഒരു വലിയ നായകനെ പിൻഗാമിയായി ഇസ്രായേൽ ജനത്തിന് നൽകുവാൻ കഴിഞ്ഞു. സോ വാട്ട് ഈസ് അവർ കോൺട്രിബ്യൂഷൻ ടു ദ ഫ്യൂച്ചർ ജനറേഷൻ? വരുന്ന തലമുറയ്ക്ക് നൽകുവാൻ നമുക്ക് എന്തുണ്ട്? മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാചകം പറഞ്ഞ് ഞാൻ ഈ ലഘുപ്രബോധനം അവസാനിപ്പിക്കട്ടെ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ജീവിതാന്ത്യത്തിൽ അങ്ങനെ പറയുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും.